ഭഗവാൻ ശ്രീ രമണ മഹർഷി, രാധാകൃഷ്ണൻ. ജീവൻ മുക്തനായ ഭഗവാൻ രമണ മഹർഷിയുടെ ചരിത്രം വ്യക്തിപരമായ ഒരു ജീവിത ചരിത്രമല്ല, സമഷ്ടിയായ ഒരാത്മാവിൻ്റെ പ്രകാശനമാണ്. ദേഹത്തിൻ്റെ ചേഷ്ടകളല്ല, ദേഹിയുടെ ചേഷ്ടിതങ്ങളാണ്. ശ്രീ രാമവർമ്മ അപ്പൻ തമ്പുരാൻ്റെ വാക്കുകളാണിവ. വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മജ്ഞാനം നേടിയ ആ ഋഷിവര്യനെ സ്മരിക്കുന്നത് പോലും സത്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മെ നയിക്കാതിരിക്കുകയില്ല. സനാതന സത്യത്തിൻ്റെ മൂർത്തിമത്ഭാവമായ ആ നിത്യമുക്തൻ്റെ ജീവിതം സ്വാഭാവികമായും പരിശുദ്ധവും അതിലളിതവുമായിരുന്നു. ഭഗവാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, തൻ്റെ ഉപദേശങ്ങളുടെ രഹസ്യം അതിൻ്റെ രഹസ്യമില്ലായ്മ തന്നെയാണെന്നത്. അതുപോലെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിസ്സാരമായി തോന്നുന്ന കാര്യം പോലും പറയാൻ ഭഗവാൻ മടി കാണിച്ചിരുന്നില്ല. ആ ജ്ഞാനസ്വരൂപൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം തന്നെയായിരുന്നു. മധുരയിൽ നിന്ന് 30 മൈൽ തെക്കുമാറി തിരുച്ചുഴി എന്ന പുരാതനമായ പുണ്യഗ്രാമത്തിൽ 1879 December 30 വെളുപ്പിന് 1 മണിക്കാണ് പിൽക്കാലത്ത് ഭഗവാൻ രമണ മഹർഷി എന്ന പേരിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ വെങ്കിട്ടരാമൻ്റെ ജനനം. ഇതേ തിരുച്ചുഴിയിലാണ് തമിഴ് ശൈവ സന്യാസി ശ്രേഷ്ഠനായ സുന്ദരമൂർത്തിയും മാണിക്യവാചകരും പാടിപ്പുകഴ്ത്തിയ പ്രസിദ്ധമായ ഭൂമിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും. ആ കുട്ടി ഭൂജാതനായ ദിവസമാകട്ടെ ആർദ്രാദർശനം എന്ന പുണ്യദിനത്തിലും നടരാജനായി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആഘോഷം കഴിഞ്ഞ് നടരാജ വിഗ്രഹം ക്ഷേത്രത്തിൽ തിരികെ പ്രവേശിക്കുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു വെങ്കിടരാമൻ്റെ ജനനം. ഇതൊരു യാദൃശ്ചിക സംഭവമല്ല എന്ന് പിൽക്കാല വസ്തുതകൾ തെളിയിക്കുന്നു. മറ്റൊരു പ്രത്യേകത, ഇതേ ദിവസം തന്നെയാണ് യോഗമൂർത്തിയായ ശിവന്റെ അലൗകികമായ പ്രകാശധാര അരുണാചലത്തിൽ പ്രത്യക്ഷപ്പെട്ടതും. പിൽക്കാലത്തെ രമണ മഹർഷിയിൽ കൈലാസനാഥന്റെ ഈ രണ്ടു ഭാവങ്ങളും അചലമായ കേവലബോധമായ അരുണാചലവും പ്രചണ്ഡമായ ഊർജതാണ്ഡവമായ നടരാജനും സമഞ്ജസമായി സമ്മേളിച്ചതിൻ്റെ നാന്ദിയായി ഇതിനെ കണക്കാക്കാം. തൻ്റെ മാതാപിതാക്കളെപ്പറ്റി ഭഗവാൻ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്: ഒരു യഥാർത്ഥ ജ്ഞാനിയുടെ മനസ്സും ഹൃദയവും എല്ലായ്പ്പോഴും ആത്മനിഷ്ഠമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അത് അസ്തമന സൂര്യൻ്റെ നിറമാർന്ന അരുണാചലത്തിൽ നിന്ന് മാത്രമേ ഉദ്ഭവിക്കാൻ സാധ്യമാകൂ. എന്നിരുന്നാലും എൻ്റെ അച്ഛൻ വൃക്ഷങ്ങളാൽ നിബിഡമായ തിരുച്ചുഴിയിലെ സുന്ദരവും എൻ്റെ അമ്മ അഴകമ്മാളും ആയിരുന്നു. സുന്ദര അയ്യർ അഴകമ്മാൾ ദമ്പതികളുടെ 3 ആൺമക്കളിൽ 2ാമനായിരുന്നു വെങ്കിടരാമൻ. ദയയും ഭക്തിയും ദാനവും ഈ ദമ്പതികളുടെ പ്രത്യേകതയായിരുന്നു. സുന്ദരം അയ്യർ വളരെ സ്വാധീനമുള്ള പൊതുജനസമ്മതനായ ഒരു വക്കീൽ ആയിരുന്നു. ജനന സമയത്ത് തന്നെ ആ കുട്ടി ഒരു ആത്മീയ ഗുരുവായി തീരുമെന്ന പ്രവചനവും ആ കുടുംബത്തിലെ ഓരോ തലമുറയിലെ ഒരാളെങ്കിലും സന്യാസം സ്വീകരിച്ചിരുന്നു എന്ന പാരമ്പര്യവും ആ ദമ്പതികൾക്ക് വെങ്കിട്ടരാമൻ്റെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠ നൽകി. എന്നാൽ ബാല്യകാലത്ത് അസാധാരണമായി യാതൊന്നും തന്നെ ആ കുട്ടിയിൽ കാണാത്തതിൽ അവർ ആശ്വസിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം വെങ്കിട്ടരാമൻ തിരുച്ചുഴിയിലും ഡിണ്ടിക്കലിലുമായി കഴിച്ചുകൂട്ടി. പഠിത്തത്തേക്കാളേറെ കളികളിലും മറ്റുമായിരുന്നു ആ കുട്ടിയുടെ താല്പര്യം. സ്വാഭാവികമായ ബുദ്ധിയും സാമർഥ്യവും ഉണ്ടായിരുന്ന വെങ്കിട്ടരാമൻ്റെ പ്രധാന വിനോദങ്ങൾ ഗുസ്തി, നീന്തൽ, ഫുട്ബോൾ കളി, മറ്റു കായിക പരിശീലനങ്ങൾ ഇവയായിരുന്നു. നല്ല ഉറച്ച ശരീരവും ആരോഗ്യമുള്ള ഒരു ബാലനുമായിരുന്നു വെങ്കിട്ടരാമൻ. ആകസ്മികമായിരുന്നു സുന്ദരയ്യരുടെ മരണം. അത് ആ കുടുംബത്തെ വല്ലാതെ തളർത്തി. വെങ്കടരാമന് അന്ന് വയസ്സ് 12 മാത്രം. മധുരയിലുള്ള അമ്മാവനായ സുബ്ബയ്യരോടൊപ്പമായി വെങ്കടരാമൻ്റെയും ജ്യേഷ്ഠനായ നാഗസ്വാമിയുടെയും താമസം. അവിടുത്തെ സ്കോട്ട് മിഡിൽ സ്കൂളിലും പിന്നീട് അമേരിക്കൻ മിഷൻ സ്കൂളിലുമായി വിദ്യാഭ്യാസം തുടർന്നു. പ്രകടമായ താല്പര്യം പഠന വിഷയങ്ങളിൽ ഒന്നും കാണിച്ചിരുന്നില്ല ആ വിദ്യാർത്ഥി. എന്നാൽ ആരോഗ്യവും ശക്തിയും മറ്റു വിദ്യാർത്ഥികളെക്കാൾ വളരെ കൂടുതലായിരുന്നു. പൊരുത്തി ജയിക്കാൻ അസാധ്യമായതുകൊണ്ട് മറ്റു വിദ്യാർത്ഥികൾ പ്രതികാരം ചെയ്തിരുന്നത് വെങ്കടരാമൻ ഉറങ്ങുമ്പോഴായിരുന്നു. ഉറക്കത്തിൽ എന്തു സംഭവിച്ചാലും ആ കുട്ടി അറിയുമായിരുന്നില്ല. ഇതും പിന്നീട് സമാധിസ്ഥനായി കഴിച്ചുകൂട്ടിയ നാളുകളുടെ മുന്നോടിയായി തന്നെ കണക്കാക്കാം. എല്ലാ കളികളിലും വിജയിച്ചിരുന്ന ആ കുട്ടിയെ തങ്കക്കൈ എന്ന് വിളിച്ച് സതീർത്ഥ്യർ ആദരിച്ചിരുന്നു. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പതിവായി പോയിരുന്ന വെങ്കടരാമന് ദൈവത്തെപ്പറ്റിയും സൃഷ്ടിയെപ്പറ്റിയും ചില ഉറച്ച വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതായി വേണം ഊഹിക്കാൻ. സബ്ജാൻ എന്ന ഒരു മുസ്ലിം സഹപാഠിയെ നിർബന്ധിച്ച് അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. വരാൻ മടി കാണിക്കുന്ന തൻ്റെ കൂട്ടുകാരനോട് വെങ്കടരാമൻ പറയുമായിരുന്നത്രേ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വിവേചനവും ഇല്ല. ദൈവം എല്ലാവർക്കും ഒന്നുതന്നെ. വ്യത്യാസം മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു ധീരമായ പ്രഖ്യാപനം തന്നെ. 1895 അവസാനത്തോടെയാണ് വെങ്കടരാമനിൽ വരാൻ പോകുന്ന സമൂലമായ മാറ്റത്തിൻ്റെ പ്രകടമായ ലക്ഷണം ആദ്യമായി കാണുന്നത്. യാദൃശ്ചികമായി തൻ്റെ ഒരകന്ന ബന്ധുവിൽ നിന്ന് ആ ബാലൻ അരുണാചലത്തെക്കുറിച്ച് കേൾക്കാനിടയായി. അരുണാചലം എന്ന വാക്കു കേട്ട മാത്രയിൽ ആ കുട്ടിയുടെ അന്തഃകരണത്തിലൂടെ ഒരു ദിവ്യദർശനം മിന്നിമറഞ്ഞു. തൻ്റെ ഉള്ളിലോട്ടുള്ള വാതായനങ്ങൾ മലർക്കെ തുറന്നതുപോലുള്ള ഒരനുഭവം, അവാച്യമായ ഒരനുഭൂതിയിൽ ആണ്ടുപോയ ആ ബാലൻ തികഞ്ഞ ആശ്ചര്യത്തോടെ എവിടെയാണ് അരുണാചലം എന്ന് ആരാഞ്ഞു. തിരുവണ്ണാമല തന്നെയാണ് അരുണാചലം എന്നായിരുന്നു കിട്ടിയ ഉത്തരം. ഈ സംഭവത്തെപ്പറ്റി മഹർഷി പിന്നീട് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഓ, എന്തൊരത്ഭുതം! അത് ചൈതന്യരഹിതമായ ഒരു കുന്ന് എന്ന പോലെ സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ പ്രവൃത്തികൾ ആർക്കും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ബാല്യകാലം മുതൽക്കു തന്നെ അരുണാചലം വളരെ മഹത്തരമായ ഏതോ ആണെന്ന് എൻ്റെ ബുദ്ധിയിൽ തോന്നിയിരുന്നു. എന്നാൽ മറ്റൊരാളിൽ നിന്ന് തിരുവണ്ണാമല തന്നെയാണ് അരുണാചലം എന്ന് മനസ്സിലാക്കിയപ്പോഴും അതിൻ്റെ പൊരുൾ എനിക്ക് വ്യക്തമായില്ല. അത് എൻ്റെ മനസ്സിനെ തികച്ചും നിശ്ചലമാക്കിക്കൊണ്ട് എന്നെ തൻ്റെ സമീപത്തേക്ക് അടുപ്പിച്ചപ്പോൾ, ഞാൻ അതിൻ്റെ സമീപത്ത് വന്നെത്തിയപ്പോൾ അത് അചലമാണെന്ന് എനിക്ക് മനസ്സിലായി. ആയിടെ നടന്ന മറ്റൊരു സംഭവവും ആധ്യാത്മികതയുടെ അഗാധ തലങ്ങളിലേക്ക് ആ ബാലനെ കൊണ്ടുപോയി. തമിഴകത്തെ 63 ശിവ ഭക്തന്മാരുടെ ജീവിതങ്ങളെ വിശദീകരിക്കുന്ന പെരിയ പുരാണം എന്ന ഗ്രന്ഥം ആ കുട്ടി വായിക്കാനിടയായി. ആധ്യാത്മിക വിജ്ഞാനത്തെക്കുറിച്ച് വെങ്കടരാമൻ വായിച്ച ആദ്യത്തെ ഗ്രന്ഥവും ഇതുതന്നെ. ഉത്കടമായ ഭക്തിയും വൈരാഗ്യവും ഈ ഒരൊറ്റ ഗ്രന്ഥവായനയിൽ കൂടി ആ ജിജ്ഞാസുവിൽ രൂഢമൂലമായി തീർന്നു. ഗാഢമായ ധ്യാനത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തു. ഭഗവാൻ പിന്നീട് ആ പുസ്തകം തന്നിൽ ചെലുത്തിയ വലിയ സ്വാധീനത്തെ പല പ്രാവശ്യം എടുത്തു പറയുകയുണ്ടായിട്ടുണ്ട്. ഈ രണ്ടു സംഭവങ്ങളും അരുണാചലേശ്വരൻ്റെ യാദൃശ്ചികമായ തിരുനാമശ്രവണവും പെരിയ പുരാണം വായനയും മരണസാക്ഷാത്കാരത്തിലേക്കും തുടർന്നുണ്ടായ ആത്മജ്ഞാനത്തിലേക്കും നയിച്ചു. നിമിഷമാത്രം കൊണ്ടുതന്നെ നിത്യമുക്തനായി തീർന്നു. ആ ആത്മാനുഭൂതി മഹർഷിയുടെ തന്നെ വാക്കുകളിൽ ഇപ്രകാരം വിവരിക്കുന്നു. മധുരയിൽ നിന്ന് എന്നേക്കുമായി പോകുന്നതിന് ഏതാണ്ട് 6 ആഴ്ച മുമ്പാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത്. അത് വളരെ പെട്ടെന്നായിരുന്നു. അന്ന് ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലെ 1-ാം നിലയിലെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. സ്വതവേ അരോഗദൃഢഗാത്രനായ എനിക്ക് അന്ന് യാതൊരു അസുഖവുമില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയം എന്നെ പിടികൂടി. ഞാൻ മരിക്കാൻ പോകുന്നതായി എനിക്ക് തോന്നി. മരണഭയം എന്നെ അന്തർമുഖനാക്കി. ഞാൻ ആത്മാന്വേഷണത്തിലേക്ക് തിരിഞ്ഞു. ഞാൻ സ്വയം പറഞ്ഞു, ഇപ്പോൾ മരണം സമീപിച്ചിരിക്കുന്നു, ഇതിൻ്റെ അർത്ഥമെന്താണ്? മരണം എന്നാൽ എന്താണ്? എന്താണ് മരിക്കുന്നത്? ഈ ശരീരം മരിക്കുന്നു. ഉടൻ തന്നെ തൻ്റെ ശരീരം മരവിച്ച പോലെ മരണം അഭിനയിച്ചുകൊണ്ട് കിടന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ശരി, ഈ ശരീരം ഇപ്പോൾ മരിച്ചിരിക്കുന്നു. പക്ഷേ ഈ ശരീരത്തിൻ്റെ മരണത്തോടുകൂടി ഞാൻ മരിക്കുന്നുവോ? ഈ ശരീരമാണോ ഞാൻ? ഈ ശരീരം ചലനശേഷിയില്ലാത്ത വെറും ജഡം മാത്രം. പക്ഷേ ഞാൻ എന്നെ ശരിയായി വ്യക്തമായി മനസ്സിലാക്കുന്നു. ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായ ആത്മാവാണ് ഞാൻ. ശരീരത്തെ അതിജീവിക്കുന്ന ആത്മാവിനെ മരണത്തിന് തൊടാൻ പോലും സാധ്യമല്ല. അതിൻ്റെ അർത്ഥം ഞാൻ മരണരഹിതമായ അനശ്വരമായ ആത്മാവ് തന്നെയാണ്. ഇത് വെറും യുക്തിയുടെയോ ബുദ്ധിയുടെയോ ഫലമായി ഉണ്ടായതല്ല. പിന്നെയോ, ആത്മാനുഭൂതി വളരെ വ്യക്തമായി അദ്ദേഹം അനുഭവിച്ചതാണ് എന്ന് മഹർഷി തന്നെ പറഞ്ഞിരിക്കുന്നു. സത്യത്തെ നേരിൽ അനുഭവിച്ച അദ്ദേഹത്തിൽ നിന്ന് ആ നിമിഷം മുതൽ മരണഭയം വിട്ടുമാറി ആത്മനിഷ്ഠനായി തീർന്നു. ഈ അനുഭവം ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടു നിന്നു. നിരന്തരവും കഠിനവുമായ യാതൊരു സാധനയും കൂടാതെ തന്നെ യുവാവായ വെങ്കടരാമൻ അങ്ങനെ ആധ്യാത്മികതയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക്, ആത്മജ്ഞാനത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് എത്തിച്ചേർന്നു. പൊടുന്നനെ പ്രകാശിച്ച ആ ആത്മജ്ഞാനം നിമിഷമാത്രം കൊണ്ട് ആ പുണ്യാത്മാവിനെ നിത്യമുക്തനാക്കി തീർത്തു. 16-ാം വയസ്സിൽ തെളിഞ്ഞനുഭവിച്ച ആ സ്ഥിതപ്രജ്ഞത മഹർഷിയുടെ ജീവിതത്തിൽ പിന്നെ ഒരു നിമിഷം പോലും വിട്ടുപിരിഞ്ഞിട്ടില്ല. ഭഗവാന്റെ പിൻകാല ഭക്തന്മാരിലൊരാളായ ശ്രീ ശിവപ്രകാശം പിള്ളയുടെ വാക്കുകളിൽ, ശ്രീഭഗവാൻ ബ്രഹ്മജ്ഞാനം എന്ന പരമപദം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മം എന്ന പദം പോലും അറിയുകയില്ലായിരുന്നു. ഈ സംഭവം ആ യുവാവിൽ പ്രകടമായ പല മാറ്റങ്ങളും വരുത്തി തീർത്തു. കൂട്ടുകാരിലോ അധ്യയനത്തിലോ എന്തിന് ഭക്ഷണത്തിൽ പോലും ശ്രദ്ധ ചെലുത്താതായി. ചുറ്റുപാടുകളോട് തീർത്തും നിസ്സംഗനായി തീർന്ന വെങ്കട്ടരാമന് ഏകാന്തതയും ധ്യാനവും അന്തർമുഖത്വവും അഭികാമ്യമായി തീർന്നു. സമീപത്തുള്ള മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഭക്ത്യാദരപൂർവം ദർശനം നടത്തുക പതിവാക്കി. പിന്നീടാണ് താൻ അനുഭവിക്കുന്ന അവാച്യമായ ആനന്ദം വളരെ അപൂർവം പേർക്ക്, അതും നിതാന്ത സാധനകളിൽ കൂടി മാത്രം കൈവരുന്ന മഹദ്ഗ്രന്ഥങ്ങളിൽ പ്രകീർത്തിക്കുന്ന ആത്മസാക്ഷാത്കാരമാണെന്നു തന്നെ മനസ്സിലാകുന്നത്. അനിവാര്യമായ അടുത്ത രംഗം അരങ്ങേറുന്നത് 1896 ആഗസ്റ്റ് 29-ാം തീയതിയാണ്. വെങ്കട്ടരാമൻ്റെ ഇംഗ്ലീഷ് അധ്യാപകൻ ബെയ്റ്റിൻ്റെ വ്യാകരണത്തിൽ നിന്നും ഒരു പാഠം 3 തവണ പകർത്തി എഴുതുന്നതിനുള്ള ശിക്ഷ ആ കുട്ടിക്ക് നൽകി. 2 തവണ പകർത്തി എഴുതിയതിനു ശേഷം തൻ്റെ പ്രവൃത്തിയുടെ അർത്ഥശൂന്യത കണ്ടറിഞ്ഞ ആ ബാലൻ പുസ്തകം മടക്കി വെച്ച് ധ്യാനത്തിൽ മുഴുകി. ഇതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന വെങ്കട്ടരാമൻ്റെ ജ്യേഷ്ഠൻ അല്പം നീരസത്തോടെ പറഞ്ഞു, ഇങ്ങനെയുള്ളവന് ഇതെല്ലാം എന്തിനാണ്? പഠിത്തത്തിനോടുള്ള അനുജന്റെ അവഗണനയും അലൗകികമായ പെരുമാറ്റവുമാണ് ഈ കുറ്റപ്പെടുത്തലിനു കാരണം. തൻ്റെ നാടകാഭിനയം അവസാനിപ്പിക്കാറായെന്നും തനിക്കിവിടെ ഒരു കാര്യവുമില്ല എന്നും ജ്യേഷ്ഠൻ്റെ വാക്കുകൾ ബോധ്യപ്പെടുത്തി. മാത്രവുമല്ല, തൻ്റെ പിതാവായ സർവശക്തനും സർവസാക്ഷിയുമായ അരുണാചലേശ്വരൻ്റെ വിളി എത്രനാൾ തടുക്കുവാൻ സാധിക്കും? പൂർവാധികം ശക്തിയോടെ ആ ആഹ്വാനം വെങ്കട്ടറാമൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കേട്ടു. അമ്മയെ കാണാനുഴലുന്ന പൈതലിനെ പോലെ മറ്റെല്ലാം മറന്ന് അരുണാചലേശ്വരനെ ദർശിക്കാനും അതിൽ ലയിക്കാനുമുള്ള ഉത്കടമായ ത്വര ആ ബാലനെ കീഴ്പ്പെടുത്തി. യാതൊരു കാരണവശാലും പിതൃസന്നിധിയിലേക്കുള്ള തൻ്റെ യാത്ര തടസ്സപ്പെടാതിരിക്കാൻ തനിക്ക് അന്ന് ഉച്ചയ്ക്ക് വിദ്യാലയത്തിൽ പോകാനുണ്ടെന്ന് കളവ് പറയുകയും ജ്യേഷ്ഠൻ തൻ്റെ ഫീസടയ്ക്കാനായി കൊടുത്ത 5 രൂപയിൽ നിന്ന് യാത്രക്കൂലിയായി 3 രൂപ മാത്രം എടുത്ത് ബാക്കി 2 രൂപയും ഒരെഴുത്തും പെട്ടെന്ന് കാണാവുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുകയും ചെയ്ത ശേഷം വെങ്കട്ടരാമൻ തിരുവണ്ണാമലയ്ക്ക് യാത്രയായി. പോകുന്നതിനു മുൻപ് വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ ഭൂപടത്തിൽ നിന്ന് ദിണ്ടിവനം എന്ന സ്റ്റേഷനാണ് തിരുവണ്ണാമലയ്ക്ക് സമീപമുള്ളതായി മനസ്സിലാക്കി. വാസ്തവത്തിൽ തിരുവണ്ണാമലയ്ക്ക് തന്നെ ഒരു റെയിൽവേ ലൈൻ അക്കാലത്തുണ്ടായിരുന്നു. ഇത് പക്ഷേ ആ യുവാവ് അറിഞ്ഞിരുന്നില്ല. വെങ്കട്ടരാമൻ തൻ്റെ എഴുത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഞാൻ എൻ്റെ പിതാവിനെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പുറപ്പെടുന്നു. ഇത് മഹത്തായ ഒരു കാര്യത്തിനു വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രവൃത്തിയിൽ ആരും ദുഃഖിക്കരുത്. ഇതിനെ അന്വേഷിക്കാനായി യാതൊരു ധനവ്യയവും ചെയ്യരുത്. ഈ എഴുത്തിൽ നിന്ന് ആ യുവാവിൻ്റെ ഉയർന്ന ആധ്യാത്മികാവസ്ഥ മനസ്സിലാക്കാവുന്നതാണ്. എഴുത്ത് ആരംഭിക്കുന്നത് ഞാൻ എന്നാണെങ്കിലും അടുത്ത വരിയിൽ ഞാൻ ഇത് ആയിത്തീരുന്നു. കയ്യൊപ്പിൻ്റെ സ്ഥാനത്ത് വെറും ഒരു വരയും ഞാൻ എന്ന ഭാവം നീങ്ങി ആത്മസംസ്ഥിതി പ്രാപിച്ചിരിക്കുന്നതിൻ്റെ തെളിവ് തന്നെയല്ലേ ഇത്? ആത്മാവ് അരുണാചലേശ്വരനിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ പോകുന്നതോ വെറും ശരീരം മാത്രം. ശരീരബോധം നഷ്ടപ്പെട്ട ഒരു സ്ഥിതപ്രജ്ഞനു മാത്രമേ ഈ വിധം എഴുതുവാൻ കഴിയുകയുള്ളൂ. മധുരയിൽ നിന്ന് തിരുവണ്ണാമലയ്ക്കുള്ള വെങ്കടരാമൻ്റെ യാത്ര ഒരു ഇതിഹാസം തന്നെയാണ്. ദിണ്ടിവനത്തേക്ക് ടിക്കറ്റ് എടുത്ത് വണ്ടിയിൽ കയറിയ ആ യുവാവിന് സഹയാത്രികനായ ഒരു മൗലവിയിൽ നിന്ന് തിരുവണ്ണാമലയ്ക്കുള്ള നേരിട്ട് ട്രെയിൻ അടുത്ത കാലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം കിട്ടി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വില്ലുപുരം എന്ന സ്റ്റേഷനിൽ ഇറങ്ങി കയ്യിൽ അവശേഷിച്ച 3 അണയിൽ നിന്ന് 1/2 അണയ്ക്ക് വാങ്ങിയ 2 പഴത്തിൽ ഒരു കഷ്ണം മാത്രമേ ഇതിനകം കഴിച്ചിരുന്നുള്ളൂ. വെളുപ്പിനെ വണ്ടിയിറങ്ങിയ ആ യുവാവ് തിരുവണ്ണാമലയ്ക്കുള്ള വഴി അന്വേഷിച്ച് നടന്നു. വിശപ്പും ദാഹവും കൊണ്ട് വിവശനായി തീർന്ന ആ ബ്രാഹ്മണ യുവാവിൻ്റെ വേഷത്തിലും ഭാവത്തിലും ആകൃഷ്ടനായി ഒരു ഹോട്ടൽ മാനേജർ സൗജന്യമായി ആഹാരം നൽകിയതും അരുണാചലേശ്വരൻ്റെ കൃപ തന്നെ എന്ന് പറയാം. കൈവശമുള്ള പണം മാമ്പളപ്പട്ട് എന്ന സ്ഥലം വരെ മാത്രമേ യാത്ര ചെയ്യാൻ തികയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ യുവാവ് അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തു. അവിടെ വണ്ടിയിറങ്ങി 30 മൈൽ അകലെയുള്ള തിരുവണ്ണാമലയ്ക്ക് കാൽനടയായി തിരിച്ചു. ഏതാണ്ട് 10 മൈൽ നടന്ന് അരയണിനല്ലൂർ എന്ന സ്ഥലത്തെത്തി. നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് പരിക്ഷീണനായ ആ യുവാവ് അവിടുത്തെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുകയും സമാധിയിൽ ലയിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ഒരു ദിവ്യമായ അലൗകികമായ പ്രകാശം അവിടെയെങ്ങും വ്യാപിച്ചതായി ഒരു അനുഭൂതി കുറച്ച് സമയത്തേക്കെങ്കിലും ലഭിച്ചതായി മഹർഷി പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് വെച്ചു തന്നെയാണ് ശിവഭക്തനും ജ്ഞാനിയുമായ ജ്ഞാനസംബന്ധർക്ക് ഇതേപോലെ ഒരു തേജോദർശനം സാധ്യമാകുന്നത്. അദ്ദേഹവും അരുണാചലത്തേക്കുള്ള തീർത്ഥയാത്രക്കിടയിലാണ് അരയണി നെല്ലൂരിൽ സമാധിസ്ഥനാകുന്നത്. കാവ്യകണ്ഠമുനി ഇതുകൊണ്ട് തന്നെയാണ് ശ്രീ ജ്ഞാനസമ്പന്നരും ശ്രീ രമണനും ഭഗവാൻ സ്കന്ദന്റെ അവതാരങ്ങൾ തന്നെ എന്ന് പാടി പുകഴ്ത്തിയത്. അടുത്തുള്ള കീഴൂർ എന്ന സ്ഥലത്തെ ക്ഷേത്രത്തിൽ ആഹാരം കിട്ടുമെന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് തിരിച്ച ആ യുവാവ് അവിടെയും സമാധിയിൽ മുഴുകുകയാണുണ്ടായത്. ആ ക്ഷേത്രത്തിലെ ഒരു ജോലിക്കാരൻ കനിവ് തോന്നി കൊടുത്ത അല്പം ചോറ് ഭക്ഷിക്കുന്നതിന് മുൻപ് വെള്ളമെടുക്കാൻ അടുത്ത ഒരു ശാസ്ത്രിയുടെ വീട്ടിലേക്ക് പോകും വഴി വെങ്കട്ടരാമൻ ബോധം കെട്ടു നിലത്തു വീണു. ബോധം വീണ്ടു കിട്ടിയ ശേഷവും അവിടെ തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആഗസ്റ്റ് 31 ശ്രീകൃഷ്ണ ജയന്തിയായിരുന്നു. ഇനിയും 20 മൈൽ പിന്നിടേണ്ടതുണ്ട് തിരുവണ്ണാമലയിലെത്താൻ. തീരെ അവശനായി കഴിഞ്ഞ ആ യുവാവ് അടുത്തുള്ള മുത്തുകൃഷ്ണ ഭാഗവതരുടെ ഭവനത്തിൽ സഹായം തേടി. ദയാലുവായ ഗൃഹനായിക ധാരാളം ഭക്ഷണം നൽകി സൽക്കരിച്ചു. ഇനി അങ്ങോട്ടുള്ള യാത്ര ട്രെയിനിൽ തന്നെയാകാമെന്ന് കരുതി ഭാഗവതരിൽ നിന്ന് തൻ്റെ കടുക്കൻ പണയം വെച്ച് 4 രൂപയും വാങ്ങി ഉച്ചഭക്ഷണം ഭാഗവതരുടെ വീട്ടിൽ തന്നെ കഴിച്ച് വെങ്കട്ടരാമൻ തൻ്റെ യാത്ര തുടർന്നു. ഗോകുലാഷ്ടമിക്കുണ്ടാക്കിയതിൽ നിന്ന് ഒരു പൊതി പലഹാരം ആ ബ്രാഹ്മണ യുവാവിന് കൊടുത്തയക്കാൻ ആ സാധ്വി മറന്നില്ല. സ്റ്റേഷനിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം ഭാഗവതർ നൽകിയ മേൽവിലാസം എഴുതിയ കടലാസ് കീറിക്കളഞ്ഞു. തനിക്ക് ഇനി എന്തു തിരിച്ചുവരവ്? ഇനി എന്ത് ലൗകികമായ വ്യവഹാരങ്ങൾ? അന്ന് സ്റ്റേഷനിൽ കിടന്നുറങ്ങിയ വെങ്കട്ടരാമൻ പിറ്റേ ദിവസം രാവിലെ തിരുവണ്ണാമലയിലേക്ക് ട്രെയിനിൽ യാത്ര തിരിച്ചു. 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. എന്തത്ഭുതം! ക്ഷേത്രത്തിലേക്ക് ധൃതിയിൽ നടന്നെടുത്ത ആ യുവസന്യാസിയുടെ മുന്നിൽ ക്ഷേത്രത്തിലെ പുറത്തും അകത്തുമുള്ള എല്ലാ വാതിലുകളും ആ സമയത്ത് മലക്ക് തുറന്ന നിലയിൽ കാണപ്പെട്ടു. ആരും തന്നെ അകത്തുണ്ടായിരുന്നില്ല. തന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ അരുണാചലേശ്വരൻ ഇതാ കാത്തിരിക്കുന്നതായി അനുഭവപ്പെട്ടു. ഞാനിതാ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി എല്ലാം അവിടുത്തെ ഇഷ്ടം. ഇതായിരുന്നിരിക്കണം അപ്പോൾ ആ യുവാവിൻ്റെ ചിന്ത. തൻ്റെ ചിരകാലാഭിലാഷമായ അരുണാചലേശ്വരൻ്റെ മുൻപിൽ നിന്നപ്പോൾ അനുഭവിച്ച പരമാനന്ദവും ദിവ്യാനുഭൂതിയും അനിർവചനീയമത്രേ. തന്നെ സ്വയം സമർപ്പിച്ച് ആ ദിവ്യ ചൈതന്യവുമായി ലയിച്ചു ചേർന്നു അദ്ദേഹം. ആത്മസാക്ഷാത്കാരം നേടിയ ആ ധന്യാത്മാവും ബ്രഹ്മവും തമ്മിൽ ഇനി എന്ത് വ്യത്യാസം? തൻ്റെ ഐതിഹാസികമായ യാത്ര ഇതോടെ അവസാനിച്ചിരിക്കുന്നു. സഹജ സമാധിയിൽ തന്നെ പിന്നീടുള്ള 54 വർഷങ്ങൾ അരുണാചലേശ്വരൻ്റെ സമീപത്തു തന്നെ കഴിച്ചുകൂട്ടിയത് ആ ബ്രഹ്മമായി മാത്രം. അമ്പലത്തിന് പുറത്തു കടന്ന ആ യുവസന്യാസിയെ ആരോ മുണ്ടനം ചെയ്തു കൊടുത്തു. കുളക്കടവിൽ ഇറങ്ങി നിന്ന് തൻ്റെ കൈവശമുണ്ടായിരുന്ന പണവും പലഹാരപ്പൊതിയും വലിച്ചെറിഞ്ഞു. ധരിച്ചിരുന്ന യജ്ഞോപവീതവും ഉപേക്ഷിച്ച് കൗപീനമാത്രധാരിയായി. സ്നാനം ചെയ്യാതെ തന്നെ ക്ഷേത്രത്തിലേക്ക് തിരികെ നടന്നു. മൃതപിണ്ഡമായ ഈ ശരീരത്തെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നിരിക്കാം ആത്മഗതമായി പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും അത്ഭുതകരമെന്ന് പറയട്ടെ, ആകസ്മികമായി പെയ്ത മഴ അദ്ദേഹത്തെ കുളിപ്പിക്കുക തന്നെ ചെയ്തു. ആഴ്ചകളോളം ക്ഷേത്രത്തിലെ 1000 കാൽ മണ്ഡപത്തിൽ സമാധിയിലിരുന്ന ആ യുവസന്യാസി കുട്ടികളുടെ ശല്യം കൂടി വന്നപ്പോൾ ആ മണ്ഡപത്തിൽ തന്നെയുള്ള പാതാളലിംഗം എന്ന കുഴിയിലേക്ക് ഇരിപ്പുറപ്പിച്ചു. ചലനരഹിതനായി ദേഹബോധം തീരെ വിട്ട് കൃമികളുടെയും പ്രാണികളുടെയും കടിപോലുമറിയാതെ അനവധി നാളുകൾ സമാധിയിൽ ലയിച്ചു. അവിടെയും കുസൃതികളായ കുട്ടികൾ കഴിയുന്നത്ര ഉപദ്രവിച്ചിരുന്നു. ബ്രാഹ്മണസ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ സന്യാസിയുടെ സംരക്ഷണം താമസം വിനാ ശേഷാദ്രി എന്ന ബ്രാഹ്മണൻ സ്വയം ഏറ്റെടുത്തു. ദേഹത്തിൽ പ്രാണികളും മറ്റും കടിച്ചുണ്ടാക്കിയ വ്രണങ്ങളൊന്നും അറിയാതെ ആഹാര നീഹാരാദികൾ ഉപേക്ഷിച്ച് മൗനിയായി സമാധിസ്ഥനായി ബ്രാഹ്മണസ്വാമിയെ കണ്ട് ഭക്തജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. അവർ അദ്ദേഹത്തെ എടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനു സമീപം ഇരുത്തി. പൂന്തോട്ടങ്ങൾ, തോട്ടങ്ങൾ, ക്ഷേത്രങ്ങൾ ഇവയിലൊക്കെയായി അദ്ദേഹം മാറി മാറി താമസിച്ച് തൻ്റെ ധ്യാനവും മൗനവും തുടർന്നു. മംഗൈ പിള്ളയാർ കോവിലിൽ സമാധിസ്ഥനായി ഇരിക്കുമ്പോഴാണ് ഉദ്ദണ്ഡമൈനാർ എന്ന ഭക്തൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും പരിചാരകനുമായി തീർന്നത്. തിരുവണ്ണാമലയിൽ എത്തി 6 മാസത്തിനകം ബ്രാഹ്മണസ്വാമി ഗുരുമൂർത്തത്തിലേക്ക് താമസം മാറ്റി. സ്ഥിതപ്രജ്ഞനായി ബ്രഹ്മനിഷ്ഠനായി കഴിഞ്ഞുകൂടിയ ആ ജീവൻ മുക്തനെ നേരിൽ കാണുന്നതിനായി ധാരാളം ഭക്തന്മാർ അക്കാലത്ത് എത്തിത്തുടങ്ങി. അണ്ണാമലത്തമ്പിരാൻ, പഴനിസ്വാമി എന്നിവർ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. കഠിനമായ തപസ്സുകൊണ്ടും ലഘുവായ ഭക്ഷണം കൊണ്ടും സ്വാമിയുടെ ശരീരം മെലിഞ്ഞ് ഒരു അസ്ഥിപഞ്ജരമായി തീർന്നു. ഏതാണ്ട് 1.5 വർഷത്തോളം ഗുരുമൂർത്തത്തിൽ കഴിഞ്ഞുകൂടിയ സ്വാമി തൊട്ടടുത്തുള്ള വെങ്കടരാമ നായ്ക്കരുടെ മാവിൻ തോട്ടത്തിലായി പിന്നെ താമസം. ഇക്കാലത്ത് പഴനിസ്വാമി നഗരത്തിലെ ഒരു ഗ്രന്ഥശാലയിൽ നിന്ന് കൈവല്യനവനീതം, വിവേക ചൂടാമണി മുതലായവ തമിഴിൽ എഴുതിയ പുസ്തകങ്ങൾ സ്വാമിയുടെ മുൻപിൽ ഇരുന്ന് വായിക്കുക പതിവായിരുന്നു. ബ്രാഹ്മണസ്വാമി തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അവയെ പഴനിസ്വാമിക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. സംസ്കൃതം, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളെ അതത് ഭാഷ നല്ലവണ്ണം അറിയുന്ന ഭക്തന്മാരുടെ സ്ഥിരപരിചയത്താൽ സ്വാമി നല്ലവണ്ണം മനസ്സിലാക്കി. വേദാന്ത വിഷയമായി സന്ദർശകരുടെ ചോദ്യങ്ങൾക്ക് വളരെ സരളമായ ഉത്തരങ്ങൾ നൽകി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. തൻ്റെ മാതൃഭാഷയായ തമിഴിലും മേൽപ്പറഞ്ഞ ഭാഷകളിലും തൻ്റെ ആശയങ്ങളും ഉപദേശങ്ങളും ഗദ്യത്തിലും പദ്യത്തിലുമായി എഴുതുവാനും തുടങ്ങി. വെങ്കടരാമൻ്റെ തിരോധാനം ബന്ധുക്കളെ, പ്രത്യേകിച്ച് അമ്മയെ ദുഃഖത്തിലാഴ്ത്തി എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മറ്റു പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നിരാശരായ അവർ തിരുവണ്ണാമലയിലെ തിരുച്ചുഴിക്കാരനായ യുവസന്യാസിയെപ്പറ്റി അറിയാനിടയായി. അമ്മാവനായ നെല്ലപ്പയ്യർ തിരുവണ്ണാമലയിൽ വന്ന് വളരെ പണിപ്പെട്ട് സ്വാമിയെ കണ്ടു. മെലിഞ്ഞ് മലിനവേഷത്തോടുകൂടി ജടകളോടും നീണ്ടുവളഞ്ഞ നഖങ്ങളോടും കൂടിയും ധ്യാനനിരതനായി ഇരിക്കുന്ന ആ യുവസന്യാസിയെ കണ്ട് അദ്ദേഹത്തിന് വ്യസനവും സന്തോഷവും ഒരുപോലെയുണ്ടായി. സ്വാമിയെ തിരികെ കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങളൊന്നും സ്വാമിയിൽ യാതൊരു ഭാവഭേദവും ഉളവാക്കിയില്ല. നെല്ലയ്യപ്പയ്യർക്ക് പരാജയം സംബന്ധിച്ച് പിന്മാറേണ്ടി വന്നു. ഏറെ താമസിയാതെ സ്വാമി അരുണഗിരിനാഥ ക്ഷേത്രത്തിലേക്ക് താമസം മാറ്റി. പഴനിസ്വാമിയെപ്പോലും ഒഴിവാക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചുവെങ്കിലും പഴനിസ്വാമിക്ക് യുവസ്വാമിയെ വിട്ടുപോകുക അസാധ്യമായി കണ്ടതിനാൽ അവസാനം മൗനാനുവാദം നൽകുകയാണുണ്ടായത്. 1 മാസക്കാലം ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളിലും പിന്നീട് 1 ആഴ്ചക്കാലം അരളി വൃക്ഷത്തോട്ടത്തിലും മറ്റും താമസിച്ചതിൻ്റെ ശേഷം സ്വാമിയും ശിഷ്യനും പവഴക്കുന്നിലേക്ക് താമസം മാറ്റി. ഇവിടെ വെച്ചാണ് സ്വാമിയുടെ വൈരാഗ്യം ഒരു കഠിന പരീക്ഷണത്തെ നേരിട്ടത്. സ്വാമിയുടെ അമ്മ അഴകമ്മാൾ ഓമനപുത്രനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നേരിട്ട് എത്തി. എന്നാൽ അമ്മയുടെ കരച്ചിലും അലമുറയും ഒന്നും അദ്ദേഹത്തെ ഇളക്കിയില്ല. ദിവസങ്ങളോളം നിറകണ്ണോടെ താണു വീണ് അപേക്ഷിച്ചിട്ടും സ്വാമിയിൽ നിന്നും കിട്ടിയത് 1 തുണ്ട് കടലാസിൽ എഴുതിയ ഈ വരികളാണ്: ഓരോരുത്തൻ്റെയും പ്രാരബ്ധകർമ്മത്തിനനുസരിച്ച് ഫലം അവരവർ അനുഭവിക്കുന്നു. അവയെ ഭരിക്കുന്നത് ഈശ്വരനാകുന്നു. സംഭവിക്കേണ്ടാത്തത് ഒരിക്കലും സംഭവിക്കുകയോ സംഭവിക്കേണ്ടത് ഒരിക്കലും സംഭവിക്കാതിരിക്കുകയോ ചെയ്യുകയില്ല. അത് എങ്ങനെ തടുത്താലും നിൽക്കുന്നതുമല്ല. ഇത് തീർച്ചയാകുന്നു. നിരാശയോടും ഭാരിച്ച ഹൃദയത്തോടും കൂടി അമ്മയ്ക്ക് മടങ്ങേണ്ടി വന്നു. അമ്മ പോയതിനു ശേഷം സ്വാമി പവഴക്കുന്ന് വിട്ട് അരുണാചലത്തിൻ്റെ മുകളിൽ ചെന്ന് താമസം തുടങ്ങി. അവിടെ തന്നെ പല ഗുഹകളിലും മാറി മാറി താമസിച്ചു. ആദ്യം താമസിച്ചത് ശുദ്ധ പ്രണവമന്ത്രമായ ഓം എന്ന ആകൃതിയിലുള്ള വിരൂപാക്ഷ ഗുഹയിലും മലയുടെ കിഴക്കേ ചരിവിലുള്ള സദ്ഗുരു ഗുഹയിലും അതിനുശേഷം വീണ്ടും വിരൂപാക്ഷ ഗുഹയിലുമായി കഴിഞ്ഞുകൂടി. സന്ദർശകരും ഭക്തരുമായി അനവധി ആളുകൾ നിത്യേന സ്വാമിയെ കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനുമായി എത്തിത്തുടങ്ങി. പഴനിസ്വാമിയെ കൂടാതെ മറ്റു പല ഭക്തന്മാരും സ്വാമിയുടെ കൂടെ ഒന്നിച്ചു സ്ഥിരതാമസക്കാരായി തീർന്നു. സന്ദർശകർ കൊടുക്കുന്ന ഭക്ഷണപാനീയങ്ങൾ കിട്ടിയത് എല്ലാവർക്കും തുല്യം എന്ന ആദർശവാക്യമനുസരിച്ച് എല്ലാവരും സമമായെടുത്ത് ഭക്ഷിക്കുകയായിരുന്നു പതിവ്. ഭിക്ഷയ്ക്ക് വേണ്ടി തെരുവുകളിൽ കൂടി പോകുന്ന ഭക്തന്മാർക്ക് പാടുവാനായി അക്ഷരമണമാലൈ എന്ന ഒരു ഗാനകൃതി ഇക്കാലത്ത് സ്വാമി എഴുതി. കൂടുതലും സമയം ധ്യാനത്തിലും സമാധിയിലും കഴിഞ്ഞുകൂടിയ സ്വാമി തൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വേദാന്ത പുസ്തകങ്ങളെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത് ജിജ്ഞാസുക്കളുടെ സംശയനിവൃത്തി വരുത്തിക്കൊടുത്തിരുന്നു. മന്ത്രശാസ്ത്രം, അഷ്ടാംഗയോഗം തുടങ്ങിയ ചില ആയുർവേദ ഗ്രന്ഥങ്ങൾ, ബൃഹത് സ്തോത്രമാല, വിവേകാനന്ദ സ്വാമിയുടെ രാജയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം തുടങ്ങിയ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ വായിച്ച് അവയെ ഭക്തരുടെ അപേക്ഷപ്രകാരം ചുരുക്കി ഗദ്യരൂപേണ തമിഴിൽ എഴുതുകയും ചോദ്യങ്ങൾക്ക് ഉചിതമായി മറുപടി പറയുകയും പതിവായിരുന്നു. 1900 മുതൽ 1902 വരെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ശേഷയ്യർ എന്ന ഭക്തന് എഴുതിക്കൊടുത്ത കുറിപ്പുകളാണ് പിന്നീട് വിചാരസംഗ്രഹം എന്ന കൃതിക്ക് നിദാനം. സ്വാമിയുമായി അക്കാലത്ത് അടുത്ത ബന്ധം പുലർത്തിയവരിൽ ശിവപ്രകാശം പിള്ളയും രാഘവാചാരിയും രാമസ്വാമി അയ്യരും എച്ചമ്മാളും ഉൾപ്പെടുന്നു. ഭർത്താവും മകളും മകനും നഷ്ടപ്പെട്ട എച്ചമ്മാൾ സ്വാമിയെ ദർശിക്കുന്നതിനും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിരുന്നവർക്കും ആഹാരം നൽകുന്നതും തൻ്റെ ചുമതലയായി കരുതിയിരുന്നു. 1903 ഭാരതത്തിലെ അക്കാലത്തെ പണ്ഡിതാഗ്രേസരിമാരിൽ ഒരാളായ ഗണപതി ശാസ്ത്രി തിരുവണ്ണാമലയിൽ വന്നത്. കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചിരുന്ന അദ്ദേഹത്തെ കാവ്യകണ്ഠൻ എന്നാണ് വിളിച്ചിരുന്നത്. പല പുണ്യസ്ഥലങ്ങളിലും തപസ് ചെയ്ത് തൃപ്തനാകാതെ വിരൂപാക്ഷ ഗുഹയിൽ വന്ന അദ്ദേഹം പല പ്രാവശ്യം തിരുവണ്ണാമലയിൽ ചെന്ന് സ്വാമിയെ ദർശിച്ചിരുന്നു. വേദാന്തശാസ്ത്രം നല്ല പോലെ മനസ്സിലാക്കിയിരുന്ന ശാസ്ത്രിക്ക് തൻ്റെ സാധനകളിൽ ചില സംശയങ്ങൾ ഉണ്ടായി. 1907 അദ്ദേഹം വീണ്ടും സ്വാമിയെ ദർശിച്ച് തപസ്സിനെപ്പറ്റി വേണ്ടുന്ന ഉപദേശം തരണമെന്ന് കാൽക്കൽ വീണ് അപേക്ഷിച്ചു. സ്വാമി ശാന്തതയോടെ ഇപ്രകാരം പറഞ്ഞു: അഹം എന്നത് എവിടെ നിന്നും ഉത്ഭവിക്കുന്നുവോ അവിടെ ശ്രദ്ധയോടെ ആലോചിച്ചാൽ മനസ്സ് അവിടെ തന്നെ ലയിക്കും. അതാണ് തപസ്. ഇത് ആ മഹാപണ്ഡിതന് ഒരു പുതിയ വെളിപാടായിരുന്നു. തപോബലവും സ്വാനുഭവവും സിദ്ധിച്ച സ്വാമിയെ രമണ മഹർഷി എന്നും ഭഗവാൻ എന്നും ആണ് വിളിക്കേണ്ടത് എന്ന് കാവ്യകണ്ഠൻ പ്രഖ്യാപിച്ചു. മഹർഷിയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസ്കൃതത്തിൽ അദ്ദേഹം ശ്ലോകങ്ങൾ രചിച്ചു. രമണഗീത എന്ന പേരിൽ മഹർഷിയുടെ ഉപദേശങ്ങൾ വിവരിക്കുന്നതാണ് ആ ഗ്രന്ഥം. കൂടാതെ ഭഗവാൻ മഹർഷി നൽകിയ ഉപദേശങ്ങളിൽ പ്രചോദിതനായി ഉമാസഹസ്രം എന്ന 1000 ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥം ശാസ്ത്രി രചിച്ചു. മഹർഷിയോടൊന്നിച്ച് കുറച്ചുകാലം താമസിച്ച ശാസ്ത്രിക്ക് പല അദ്ഭുത ദർശനങ്ങളും അനുഭവപ്പെട്ടിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രിയുടെ സാമീപ്യം മഹർഷിയുടെ സംസ്കൃത ഭാഷാജ്ഞാനത്തെ വളരെയധികം ബലവത്താക്കുകയും ചെയ്തു. 1915 മുതൽ 1927 വരെയുള്ള കാലഘട്ടത്തിലാണ് അരുണാചല പഞ്ചരത്നം, ഉപദേശസാരം തുടങ്ങിയ മഹദ്ഗ്രന്ഥങ്ങളുടെ രചന. ഇതിനിടെ മഹർഷിയുടെ അമ്മ കാശിയാത്ര കഴിഞ്ഞ് തിരികെ വരുമ്പോൾ തിരുവണ്ണാമലയിൽ എത്തി. അവിടെ വച്ച് അവർ അസുഖം ബാധിച്ച് കിടപ്പിലായി. മഹർഷി അതീവ ശ്രദ്ധയോടെ അവരെ ശുശ്രൂഷിച്ച് ആരോഗ്യം വീണ്ടെടുക്കുവാൻ സഹായിച്ചു. അമ്മയുടെ രോഗം ഭേദമാകുന്നതിന് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അരുണാചലേശ്വരനോട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ തമിഴിൽ ഒരു പദ്യവും മഹർഷി രചിക്കുകയുണ്ടായി. 1916 ആരംഭത്തിൽ അവർ വീണ്ടും തിരുവണ്ണാമലയ്ക്ക് വരികയും മഹർഷിയുമൊന്നിച്ച് വിരൂപാക്ഷ ഗുഹയിൽ താമസം തുടങ്ങുകയും ചെയ്തു. ഇളയ മകൻ നാഗസുന്ദരവും അമ്മയെ പിന്തുടർന്ന് അവിടെ എത്തി. ഏതാണ്ട് 17 വർഷത്തിലേറെക്കാലം വിരൂപാക്ഷ ഗുഹയിൽ കഴിഞ്ഞുകൂടിയ മഹർഷി അമ്മയുടെ വരവോടുകൂടി മലയുടെ കുറച്ചുകൂടി മുകളിലുള്ള വെള്ളം കിട്ടാൻ സൗകര്യമുള്ള സ്കന്ദാശ്രമത്തിലേക്ക് താമസം മാറ്റി. അഴകമ്മാൾ മഹർഷിയുടെയും സന്ദർശകരുടെയും ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഭക്തന്മാർക്ക് വേണ്ടി ആഹാരം പാകം ചെയ്യുന്ന പതിവ് അങ്ങനെയാണ് ആരംഭിച്ചത്. അത് ഇന്നും അഭംഗുരം തുടരുന്നു. മഹർഷിയുടെ ഉപദേശപ്രകാരം അഴകമ്മാൾ ആധ്യാത്മിക സാധനകൾ അനുഷ്ഠിക്കുകയും അചിരേണ അവർക്ക് മനഃശുദ്ധി കൈവരുകയും ചെയ്തു. നാഗസുന്ദരമാണ് പിന്നീട് രമണാശ്രമത്തിലെ സർവാധികാരിയായി തീർന്ന നിരഞ്ജനാനന്ദ സ്വാമികൾ. 6 വർഷക്കാലം അഴകമ്മാൾ മകനോടൊന്നിച്ച് ആശ്രമവാസം ചെയ്തു. വാർദ്ധക്യം മൂലം അവശയായ അവരെ മഹർഷി വളരെ സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി അവസാന നിമിഷം വരെ ശുശ്രൂഷിച്ചു. മാതൃ ശുശ്രൂഷ ഏത് സന്യാസിക്കും കടപ്പെട്ട ധർമ്മമെന്ന് തൻ്റെ പ്രവൃത്തി വഴി അദ്ദേഹം തെളിയിച്ചു. മരണസമയത്ത് മഹർഷി മണിക്കൂറോളം അമ്മയുടെ സമീപമിരുന്ന് തൻ്റെ വലതുകൈ അവരുടെ ഹൃദയത്തിലും ഇടതുകൈ തലയിലും വെച്ച് മോക്ഷത്തിൻ്റെ വഴി സുഗമമാക്കി. യോഗിവര്യനായ മഹർഷിയുടെ അത്ഭുത ശക്തി അഴകമ്മാളെ അങ്ങനെ നിത്യമുക്തയാക്കി തീർത്തു. എല്ലാ വാസനകളും അസ്തമിച്ച് ആത്മാവ് പരബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചതായി മഹർഷി തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മയുടെ മൃതശരീരം പരിശുദ്ധമായ പാരി തീർത്ഥക്കരയിൽ സമാധി ചെയ്യുകയും അവിടെ ഒരു ലിംഗം സ്ഥാപിക്കുകയും ചെയ്തു. ആ സമാധി സ്ഥലത്ത് പിൻകാലത്ത് നിർമ്മിച്ചതാണ് ഇപ്പോൾ കാണുന്ന ശ്രീ മാതൃഭൂതേശ്വര ക്ഷേത്രം. ദിവസം തോറുമുള്ള പൂജകൾക്ക് പുറമേ കൊല്ലം തോറും സമാധി ദിവസം മഹാപൂജ എന്ന ആരാധനയും നടത്തി വരുന്നു. അമ്മയുടെ സമാധി നിത്യവും സന്ദർശിക്കുമായിരുന്ന മഹർഷി ഏതാണ്ട് 6 മാസത്തിന് ശേഷം അവിടെ തന്നെ സ്ഥിര താമസമാക്കുകയാണുണ്ടായത്. ഇതിനെപ്പറ്റി മഹർഷി പറഞ്ഞത് ഈശ്വരേച്ഛ എന്നാണ്. എൻ്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ചല്ല, ആരോ എന്നെ ഇവിടെ പിടിച്ചിരുത്തി, ഞാൻ അനുസരിച്ചു അത്രമാത്രം. ഇതാണ് ഇന്നു കാണുന്ന രമണാശ്രമത്തിൻ്റെ തുടക്കം. അമ്മയുടെ സമാധിസ്ഥലത്തിന് ചുറ്റുമായിട്ടായിരുന്നു ആശ്രമത്തിൻ്റെ വളർച്ചയും വികസനവും. ഭഗവാന്റെ പ്രസിദ്ധിയും അദൃശ്യമായ സ്വാധീനവും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഭാരതത്തിൽ നിന്നു മാത്രമല്ല വിദേശങ്ങളിൽ നിന്നു പോലും അനവധി പേർ ദർശനത്തിനും ഉപദേശങ്ങൾക്കുമായി തിരുവണ്ണാമലയിൽ എത്തിത്തുടങ്ങി. വിദേശീയ ഭക്തന്മാരിൽ പോൾ ബ്രണ്ടൻ, എഫ് എച്ച് ഹംഫ്രീസ്, മേജർ ചാഡ്വിക് ഓസ്ബോൺ, ഗ്രാൻഡ് ഡഫ്, ദാവിദ് മാർക്ക്, ഇവരിൽ കോഹൻ, മിസ് സുജത്, മിസ് ആൽമസ് എന്നിവർ പ്രത്യേകം പരിഗണന അർഹിക്കുന്നു. ഇവരെല്ലാവരും മഹർഷി തങ്ങളിൽ ഉണ്ടാക്കിത്തീർത്ത അത്ഭുതാവഹമായ മാറ്റത്തെ വർണ്ണനാതീതം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയേക്കാൾ മനോഹരമായി നിങ്ങൾക്ക് ഒന്നും തന്നെ ഭാവന ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ഹംഫ്രിയും മഹർഷിയുടെ സാമീപ്യത്തിൽ താൻ പരമശാന്തിയും അഗാധവും ദിവ്യവുമായ ആത്മപ്രകാശവും നിർമ്മലാനന്ദവും അനുഭവിച്ചു എന്ന് പോൾ ബ്രണ്ടനും രേഖപ്പെടുത്തിയിരുന്നു. ഇവരെല്ലാവരും വളരെക്കാലം തിരുവണ്ണാമലയിൽ താമസിച്ച് ഭഗവത് സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. മഹർഷിയുടെ സന്ദേശത്തെപ്പറ്റിയും അത് അവരിൽ ഉണ്ടാക്കിത്തീർത്ത ഉദാത്തമായ മാറ്റത്തെപ്പറ്റിയും ഇവരിൽ മിക്ക പേരും പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. മഹർഷിയുടെ ഇന്ത്യക്കാരായ ഭക്തന്മാരിൽ പ്രമുഖർ ശ്രീ നരസിംഹസ്വാമി, യോഗി രാമയ്യ, ശുദ്ധാനന്ദ ഭാരതി, വരദരാജ മുതലിയാർ, നടേശ മുതലിയാർ, വെങ്കടരാമയ്യ, മുരുകനാർ, ദൊരസ്വാമി അയ്യർ, മാധവസ്വാമി, രാമകൃഷ്ണ സ്വാമി, കുഞ്ചുസ്വാമി, സൂര്യനാഗമ്മ, മാധവി അമ്മ എന്നിവരാണ്. പോൾ ബ്രണ്ടൻ്റെ എ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ, ശ്രീ ബി വി നരസിംഹസ്വാമിയുടെ സെൽഫ് റിയലൈസേഷൻ, ആർതർ ഓസ്ബോണിൻ്റെ രമണ മഹർഷി, സൂര്യനാഗമയുടെ ലെറ്റേഴ്സ് ആൻഡ് റീകളക്ഷൻസ്, എസ് എസ് കൊഹൻ്റെ ഗുരുരമണ, മുനകല വെങ്കട്ടരാമയ്യരുടെ ടോക്സ് വിത്ത് രമണ മഹർഷി എന്നിവ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നു. മഹർഷിയുടെ സാന്നിധ്യത്തിൽ വിവരണാതീതമായ ആനന്ദവും ശാന്തിയും അവർ അനുഭവിച്ചിരുന്നതായി അവരുടെ കുറിപ്പുകളിൽ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പ്രകാശമാനമായ കണ്ണുകൾ സദാനുഗ്രഹവർഷം ചൊരിയുന്നതായി ഇവർക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നു. മഹർഷിയുടെ സ്നേഹവും അനുകമ്പയും ശിഷ്യന്മാരോട് മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മൃഗങ്ങളോടും പക്ഷികളോടും മറ്റുമുള്ള സമീപനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാം ഈശ്വരാംശങ്ങളാണെന്ന് കരുതിയിരുന്ന അയോഗിവര്യൻ പശുക്കളെയും നായ്ക്കളെയും കുരങ്ങന്മാരെയും എന്തിന് കാക്കകളെയും പാമ്പുകളെയും പോലും മനുഷ്യരെ പോലെ തന്നെ കരുതി തൻ്റെ കൃപാകടാക്ഷം അവരിൽ ചൊരിഞ്ഞിരുന്നു. ലക്ഷ്മി എന്ന പശു മഹർഷിയുടെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ലക്ഷ്മിയുടെ മരണസമയത്ത് മഹർഷി സമീപം ഇരിക്കുകയും മരണശേഷം ആചാരപൂർവം സമാധി ഇരുത്തുകയും ചെയ്തു. മഹർഷിയുടെ സാന്നിധ്യത്തിൽ വളരെ സ്വതന്ത്രരായി യാതൊരു ഭയവും ഇല്ലാതെ പക്ഷികളും മൃഗങ്ങളും പെരുമാറുന്നത് പലരെയും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. 1946 മഹർഷി തിരുവണ്ണാമലയിൽ വന്നതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. 1947 അവസാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. 1948 അദ്ദേഹത്തിൻ്റെ ഇടത്തെ കയ്യിൽ ഒരു മുഴ കാണാൻ ഇടയായത്. രണ്ടു പ്രാവശ്യം അത് മുറിച്ചു കളഞ്ഞെങ്കിലും പൂർവാധികം വലുതായി അത് പ്രത്യക്ഷപ്പെട്ടു. വിദഗ്ധ പരിശോധനയിൽ സാർക്കോമ ആണെന്ന് തെളിഞ്ഞു. രോഗം ബാധിച്ച കയ്യ് മുറിച്ചു മാറ്റണമെന്ന് വിദഗ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. അതിന് മഹർഷി ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടി, ശരീരം തന്നെ ഒരു രോഗമാണ്, അതിന് അതിൻ്റെ സ്വാഭാവികമായ അവസാനം സംഭവിക്കട്ടെ, അതിനെ എന്തിനെ തകരാറിലാക്കണം എന്നാണ്. സ്വന്തം ശരീരത്തോട് തികച്ചും ഉദാസീനനായ മഹർഷി കഠിനമായ വേദന തീരെ അവഗണിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ദർശനം തുടർന്നും നൽകിക്കൊണ്ടിരുന്നു. രോഗം ശരീരത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്നുവെങ്കിലും അതിനെ വെറും ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി ഭക്തർക്ക് അനുഗ്രഹാശിസ്സുകൾ വർഷിച്ചുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മഹർഷിയുടെ രോഗവിവരം കേട്ട് ദുഃഖാർത്തരായ ജനങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരുന്നിട്ടും അവർക്കൊക്കെ ദർശനത്തിന് സൗകര്യമുണ്ടാക്കി കൊടുക്കുക എന്നതിൽ അദ്ദേഹം ശ്രദ്ധ വച്ചു. കണ്ണുനീർ വാർത്ത് തൻ്റെ മുന്നിലെത്തിയ ഭക്തജനങ്ങളെപ്പറ്റി അനുകമ്പാർദ്രമായ മുഖത്തോടെ അദ്ദേഹം പറഞ്ഞിരുന്നു. അവർ ഈ ശരീരത്തെ ഭഗവാൻ എന്നു കരുതി വേദന അദ്ദേഹത്തിൽ ആരോപിക്കുന്നു. എന്തൊരു കഷ്ടം! ഭഗവാൻ അവരെ വിട്ടുപോകുമെന്ന് കരുതി അവർ ദുഃഖിക്കുന്നു. അദ്ദേഹം എവിടെ എങ്ങനെ പോകാനാണ്? 1950 April 14 8:47 ഭക്തജനങ്ങളെ ദുഃഖസാഗരത്തിൽ ആഴ്ത്തിക്കൊണ്ട് ആ ദീപ്തിമത്തായ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. അതേസമയത്തു തന്നെ ഒരു വാൽനക്ഷത്രം ഉദിച്ചുയർന്ന് അരുണാചലത്തിൻ്റെ കൊടുമുടിയിൽ എത്തി അതിൻ്റെ പുറകിൽ അപ്രത്യക്ഷമായ കാഴ്ചയ്ക്ക് പലരും ദൃക്സാക്ഷികളായി. മഹർഷി സമാധിക്ക് അല്പം മുമ്പ് തൻ്റെ ഭക്തനും പരിചാരകനുമായ ശിവാനന്ദസ്വാമികളോട് പറഞ്ഞത് സന്തോഷം എന്നാണ്. മാതൃഭൂതേശ്വര ക്ഷേത്രത്തിന് തൊട്ടരികിൽ തന്നെയാണ് സമാധിസ്ഥലം. രമണേശ്വര മഹാലിംഗമെന്നാണത് അറിയപ്പെടുന്നത്. മഹർഷി വളരെ കുറച്ചു മാത്രമേ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ, ഒരിക്കലും കവിതയോ പുസ്തകമോ എഴുതണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എഴുതിയിട്ടുള്ള കവിതകളെല്ലാം തന്നെ പ്രത്യേകമായ ഏതെങ്കിലും സംഭവം കാരണമോ അല്ലെങ്കിൽ വല്ലവരും ആവശ്യപ്പെട്ടിട്ടോ മാത്രമായിരുന്നു. അരുണാചല സ്തുതികൾ, സദ്ദർശനം, ഉപദേശസാരം, രമണഗീത, ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണിയുടെയും ആത്മബോധത്തിൻ്റെയും തമിഴ് വിവർത്തനം എന്നിവ അതിൽ മുഖ്യമാണ്. അരുണാചലേശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള 5 കവിതകൾ ഭക്തിഗാനങ്ങളിൽ അഗ്രഗണ്യമായ സ്ഥാനം വഹിക്കുന്നു. അക്ഷരമണമാല, നവമണിമാല, അരുണാചല പഥികം, അരുണാചല അഷ്ടകം, അരുണാചല പഞ്ചരത്നം, ഇവയാണ് ആ 5 ഗീതങ്ങൾ. ഇവയെല്ലാം മഹർഷിയും അരുണാചലേശ്വരനും തമ്മിലുള്ള ആത്മബന്ധത്തെയും തൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് അരുണാചലേശ്വരൻ വഹിച്ച പങ്കിനെയും ഉത്കടമായ സ്നേഹത്തോടെ പ്രതിപാദിക്കുന്നു. ഇവയിൽ ആദ്യത്തെ 4 തമിഴിലും അവസാനത്തേത് കാവ്യകണ്ഠമുനി അപേക്ഷിച്ചതനുസരിച്ച് സംസ്കൃതത്തിലും രചിച്ചതാണ്. ഭഗവാൻ തന്നെ പിന്നീട് അത് തമിഴിലും ആക്കിയിട്ടുണ്ട്. ഈ 5 സ്തുതികൾ വേദാന്തത്തിൻ്റെ കാച്ചിക്കുറുക്കിയ സത്ത് ആണെന്ന് കാവ്യകണ്ഠമുനി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, വളരെ സംക്ഷിപ്തവും എന്നാൽ എല്ലാം ഉൾക്കൊള്ളുന്നവയുമായ അവയെല്ലാം തന്നെ സൂത്രശ്ലോകങ്ങൾ പോലെയാണ്. സദ്ദർശനം, ഉപദേശസാരം തുടങ്ങിയവ ഉപനിഷത് പ്രതിപാദ്യമായ ബ്രഹ്മജ്ഞാനം തൻ്റെ അനുഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നു. പ്രപഞ്ചം ഇല്ലാത്തതാണ്, ഉണ്ടെന്നുള്ളത് തോന്നൽ മാത്രമാണ്. മനസ്സ് പ്രപഞ്ചത്തെ സങ്കല്പിക്കുന്നു, മനസ്സുള്ളതുകൊണ്ട് പ്രപഞ്ചം ഉള്ളതായി അനുഭവപ്പെടുന്നു. മനസ്സ് ലീനമാകുമ്പോൾ പ്രപഞ്ചവും അപ്രത്യക്ഷമാകുന്നു. ഇല്ലാത്തതിനെ ഉള്ളതെന്നു കരുതുന്നതിനാൽ ദുഃഖം അനുഭവപ്പെടുന്നു. ഇതുതന്നെയാണ് അജ്ഞാനം. അജ്ഞാനം മാറുമ്പോൾ യഥാർത്ഥ അവസ്ഥയിൽ എത്തിച്ചേരുന്നു, അവിടെ ദുഃഖം അവസാനിക്കുന്നു. മഹർഷിയുടെ ഉപദേശങ്ങളെ സംഗ്രഹിക്കുന്ന സ്വാമി ജ്ഞാനനിഷ്ഠാനന്ദ സരസ്വതി ഇങ്ങനെയാണ് മഹർഷിയുടെ ഉപദേശങ്ങളെ സംഗ്രഹിക്കുന്നത്. ആത്മീയ സാധനയുടെ പരമലക്ഷ്യം ശാന്തിയും ആനന്ദവുമാണെന്നും അത് സ്വാത്മാവിൽ നിന്നു ഭിന്നമല്ലെന്നും മനോനാശം അഥവാ അഹന്താനാശം കൊണ്ട് മാത്രമേ അത് സാക്ഷാത്കരിക്കാൻ സാധ്യമാകൂ എന്നുമാണ് മഹർഷിയുടെ സന്ദേശം. ഈ മനസ്സ് എവിടെ നിന്നു വന്നുവെന്ന് അന്വേഷണം ചെയ്യുമ്പോൾ മനസ്സ് വൃത്തിരഹിതമായി നാശത്തെ പ്രാപിക്കുന്നു. ഇതാണ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള നേരായ മാർഗം. ഞാൻ ആർ എന്ന് അന്തർമുഖമായി അന്വേഷണം ചെയ്ത് ഹൃദയത്തിൽ സ്ഥിരനിഷ്ഠയോടുകൂടി ഇരിക്കുന്നതിനെയാണ് തത്വദർശനം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തെ അന്വേഷിക്കുമ്പോൾ മനസ്സ് ഇല്ലാതെയാകുന്നു. മാനസം തുക്കിം മാർഗണേ കൃതേ നൈവമാനസം മാർഗ ആർജവാദ്. ഉപദേശസാരം: മനസ്സിൻ്റെ വിക്ഷേപങ്ങൾ കെട്ടടങ്ങിയാൽ ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു. അതുതന്നെയാണ് സദ്ദർശനം. അതുതന്നെയാണ് സച്ചിത് ആനന്ദം. ജാതി മത ദേശ ലിംഗ ഭേദമന്യേ ആർക്കും പരിശീലിക്കാവുന്ന മാർഗമാണിത്. യാതൊരു വിധ ചടങ്ങുകളോ ബാഹ്യമായ ആചാരങ്ങളോ ഇതിനാവശ്യമില്ല. മഹർഷി തനിക്ക് അത്ഭുത സിദ്ധികൾ ഉണ്ടെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിരുന്നില്ല. അത്ഭുത സംഭവങ്ങൾ നടക്കുമ്പോഴും തികഞ്ഞ നിസ്സംഗതയോടുകൂടി അത് ശാസ്ത്രീയമായി വിശദീകരിക്കാനോ നിസാരമായി തള്ളിക്കളയാനോ ആണ് അദ്ദേഹം ശ്രമിച്ചത്. മനുഷ്യൻ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈശ്വര സാക്ഷാത്കാരമെന്ന പരിപൂർണാവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കും എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഋഷീശ്വരന്മാർ ലോകത്തിനു നൽകിയ സന്ദേശം ഈ ആധുനിക ലോകത്ത് തെളിയിച്ചു കൊടുത്ത ആത്മജ്ഞാനിയാണ് ഭഗവാൻ രമണ മഹർഷി. അദ്ദേഹത്തിൻ്റെ സ്മരണ പോലും നമ്മെ മുക്തിയുടെ മാർഗത്തിലേക്ക് നയിക്കാതിരിക്കുകയില്ല. ഓം തത്സത് ശ്രീ രമണാർപ്പണമസ്തു. ദൃക്കും ദൃശ്യവും രജുവും സർപ്പവും പോലെയാകുന്നു. കൽപ്പിതമായ സർപ്പജ്ഞാനം പോകാതെ തദധിഷ്ഠാനമായ രജ്ജുജ്ഞാനം ഉണ്ടാകാത്തതുപോലെ കൽപ്പിതമായ ജഗത്ഭ്രാന്തി നശിച്ചല്ലാതെ അധിഷ്ഠാനമായ സ്വരൂപത്തിൻ്റെ ദർശനം ഉണ്ടാവില്ല. ഭഗവാൻ